ദൈവാനുധിക്കാണെങ്കിൽ നാളെ ഞാൻ നാട്ടിലോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 10 ദിവസത്തേക്ക് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 12-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. 1 കൊരിന്ത്യൻസ് 12:1-3.
ാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമാ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു.
ഓക്കെ, നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബൈബിൾ സ്റ്റഡി വീണ്ടും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദൈവവചനം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പഠനം നമുക്കില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ റൂട്ടഡ് ആവുകയില്ല. ഞാനീ പറയുന്നത് ദൈവവചനത്തിൽ ആത്മീയമായിട്ട് വളരാനായിട്ടും പഠിക്കാനായിട്ടും താല്പര്യമുള്ളവർക്ക് ദൈവവചനം പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ഫീലിംഗുകളെയോ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങളെയൊക്കെ അടിസ്ഥാനമായിട്ടിരിക്കും. എന്നാൽ നമ്മുടെ വിശ്വാസം റൂട്ടഡ് ആയിരിക്കേണ്ടത് ദൈവവചനത്തിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. അന്നേരം ദൈവവചനം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ഈ 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ ചുരുക്കമായിട്ട്, അതിന്റെ എല്ലാ വാക്യങ്ങളിലേക്കും പോകാനായിട്ട് എനിക്ക് സമയമില്ല, അതിന്റെ ഒരു കണ്ടന്റ് പക്ഷെ പൂർണ്ണമായിട്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കൊരിന്ത്യലേഖനം 12-ാമത്തെ അധ്യായം പൗലോസ് 11-ാമത്തെ അധ്യായത്തിൽ ദൈവസഭ ഒരുമിച്ചുകൂടി കർത്താവിന്റെ അത്താഴം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞതിന് ശേഷം അത് തുടരുകയാണ് 12-ാമത്തെ അധ്യായത്തിലേക്ക്. അവിടെ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരന്മാരെ ആത്മീയ വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അന്നേരം എല്ലാ വ്യക്തികളും സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അറിവില്ലാത്തവരായിട്ട് നമ്മൾ ഇരിക്കുന്നതിൽ വലിയ ദൈവത്തിന് ആഗ്രഹമില്ല. അന്നേരം എന്താണ് ദൈവ കൃപാവരങ്ങളെന്നും അതെന്തിനാണെന്നും എന്താണ് അതിന്റെ യൂസ് എന്നും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നും ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. അന്നേരം അത് അറിയില്ല എന്ന് പറയുന്നത് വലിയ കാര്യമല്ല, ഇല്ലെങ്കിൽ നല്ല കാര്യമല്ല, അറിഞ്ഞിരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടാണ് പൗലോസ് ഇത് വിശദീകരിക്കുന്നത്. അന്നേരം അത് പറഞ്ഞു തുടങ്ങുമ്പോൾ പൗലോസ് ആദ്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ജാതികളായിരുന്നു, ജാതികളായിരുന്നപ്പോൾ നിങ്ങൾ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോയിരുന്നു, എന്നാൽ നിങ്ങൾ യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിച്ചു. എന്നിട്ട് പൗലോസ് അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ആദ്യം പറയുന്നത്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൃപാവരങ്ങളല്ല, മറിച്ച് ആ വ്യക്തി ദൈവത്തിന്, യേശുക്രിസ്തുവിന് തന്റെ ലോർഡ്ഷിപ്പിനെ കൊടുക്കുന്നതാണ് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളതിന്റെ തെളിവ്. ഇല്ലെങ്കിൽ ഒരു വ്യക്തി യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ആ വ്യക്തിക്ക് യേശുവിനെ കർത്താവ് എന്ന് പറയാനായിട്ട് കഴിഞ്ഞു. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിനല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അന്നേരം ബേസിക്കലി ഒരു വ്യക്തി മനസ്സിലാക്കണം, യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിക്കുമ്പോഴാണ്, ഇല്ലെങ്കിൽ യേശുവിനെ കർത്താവ് എന്നുള്ള കർത്തൃത്വം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ളതിന്റെ മാറ്റമില്ലാത്ത തെളിവ്. അല്ലാതെ അത് കൃപാവരങ്ങളല്ല. അത് ആദ്യമേ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് പൗലോസ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ചുമ്മാതെ പറയുന്നതല്ല, മറിച്ച് പൂർണ്ണമായിട്ടും യേശുവിന് കർത്തൃത്വം കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ മാനിഫെസ്റ്റഡായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ മാറ്റമില്ലാത്തതായിട്ട് തെളിവ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ കർത്താവ് ഇത് രണ്ടും പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, വേണമെങ്കിൽ ആ വാക്യം എടുക്കാം, മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ താഴെയുള്ള വാക്യങ്ങൾ.
ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം.
പറയാണ് അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അന്നേരം ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവോപേതനാണെന്നോ യേശു ക്രിസ്തുവിന്റെ ദാസനാണെന്നോ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് പറയുമ്പോൾ പറയാണ് അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. വായിച്ചു,
ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ?
അതിനോട് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ഇനി താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ഞങ്ങൾ ആ നാളിലെന്ന് പറയും. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവർ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുമുണ്ട്. രണ്ട്, അവർ വീര്യപ്രവർത്തികൾ ചെയ്യുന്നുമുണ്ട്, അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നുമുണ്ട്, അവർ അടയാളങ്ങൾ ചെയ്യുന്നുമുണ്ട്. അന്നേരം കർത്താവ് പറയുന്നത് ഇത് രണ്ടും അല്ല തെളിവ്. ഒരു വ്യക്തി യേശുവിനെ കർത്താവ് എന്ന് പറയുന്നതുമല്ല തെളിവ്, ആ വ്യക്തി വീര്യപ്രവർത്തികൾ ചെയ്യുന്നതുമല്ല തെളിവ്. എന്നാൽ അതിന്റെ തെളിവ് എന്താണ്? ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ തെളിവ്, ആ വ്യക്തി യേശുവിനെ കർത്താവ് എന്ന് അവന്റെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുകയും അതവൻ അവന്റെ ജീവിതത്തിൽ അവനത് കർത്തൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള തെളിവ്. ഇനി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതൊരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയാണ്, എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയില്ല. അന്നേരം യേശുക്രിസ്തുവിൽ റൂട്ടഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ആ റൂട്ടിൽ നിന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഫലങ്ങൾ. അപ്പൊ ഫലങ്ങൾ എന്ന് പറയുന്നത് കുറെ മോറൽ ക്വാളിറ്റീസ് അല്ല. ഒരു വ്യക്തി ചെറുപ്പം മുതലേ നല്ല സ്വഭാവത്തിൽ വളർന്നു വന്ന് മോറലായിട്ട് വളർന്നു വരുന്ന ഉണ്ടാക്കുന്ന കുറെ നല്ല സ്വഭാവങ്ങളല്ല ഫലം. മറിച്ച് യേശുക്രിസ്തുവിൽ വസിക്കുമ്പോൾ, യേശുക്രിസ്തു അവനിൽ വസിക്കുമ്പോൾ അവനിൽ കൂടി ദൈവത്തിന്റെ സ്വഭാവങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഫലങ്ങൾ. അന്നേരം ഈ ഫലങ്ങളും കൃപാവരങ്ങളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വസിക്കുമ്പോൾ അവനിൽ ഉണ്ടാവുന്നതാണെങ്കിൽ, ഫലങ്ങൾ യേശുക്രിസ്തുവിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിപ്പെൻഡന്റ് ഫെയ്ത്തിൽ ഒരു വ്യക്തിയിൽ കൂടി ദൈവാത്മാവ് ഗ്രാജുവലി ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ, മറ്റേത് കർത്താവിന്റെ അടുത്തുള്ള ഡിപ്പെൻഡന്റ് ഫെയ്ത്തിൽ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ് വരങ്ങൾ. എന്നാലും ഇത് രണ്ടും കർത്താവിൽ റൂട്ടഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നതാണ്. കർത്താവിന് ജീവിതം കർത്തൃത്വം കൊടുക്കുന്ന വ്യക്തിയിൽ ഉണ്ടാവുന്നതാണ്. എന്നാൽ അതിന്റെ മാനിഫെസ്റ്റേഷനിൽ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. രണ്ടും ഫെയ്ത്തിൽ തന്നെയാണ്. എന്നാൽ ഒന്ന് കണ്ടിന്യൂസ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫെയ്ത്തിൽ കർത്താവ് അവനിൽ കൂടി വസിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്നതും, മറ്റേത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയി കർത്താവിലുള്ള വിശ്വാസത്തിൽ തന്നെ ഒരു വ്യക്തിയിലുള്ളവാകുന്നതാണ്. അതാണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത്. എന്നിട്ട് കർത്താവ് പൗലോസ് അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാണ്. ഞാൻ ഇതിന്റെ ഒരു ഓർഡർ ഒന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വിശദീകരണത്തിൽ, കാരണം എല്ലാ വാക്യങ്ങളും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിട്ട്. 12-ാം അധ്യായം ദൈവസഭയിൽ, യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭയിൽ കൃപാവരങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. അതിന്റെ 13-ാം അധ്യായം ഈ കൃപാവരങ്ങൾ യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമം, മാർഗം സ്നേഹത്തിൽ കൂടി ആയിരിക്കണം. ആ സ്നേഹത്തിൽ കൂടി അല്ലെങ്കിൽ ഈ കൃപാവരങ്ങൾ കൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് പറയുകയാണ്. 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ കൃപാവരങ്ങളുടെ മിസ്യൂസ് എങ്ങനെ ആവരുത് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ 26-ാം വാക്യം മുതൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അതിന് ഇതാണ് അതിന്റെ ഒരു ഓർഡർ. അന്നേരം പൗലോസ് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇത് പഠിക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ വീണ്ടും പറയാം, ആദ്യത്തെ 14-ാം അധ്യായം കൃപാവരങ്ങൾ ദൈവസഭയിൽ ശരീരത്തിൽ എങ്ങനെ എന്തിനാണ് ദൈവം കൊടുത്തതെന്ന് പറഞ്ഞിട്ട്, 13-ാം അധ്യായത്തിൽ അത് സ്നേഹത്തിൽ കൂടി ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട്, 14-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥത്തിലുള്ള യൂസും പറയുകയാണ്. അന്നേരം അത് കൃപാവരങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിനെ അവോയ്ഡ് ചെയ്യുക. ഒന്ന്, അതിനെ മിസ്യൂസ് ചെയ്യുക. ഇത് രണ്ടും തെറ്റാണ്. അതാണ് വിശദീകരിക്കുന്നത്. ഓക്കെ, മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയാണ്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യൊരു പ്രവൃത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാറ്റിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരേ കർത്താവ്, ഒരേ ദൈവം, ഒരേ ആത്മാവ്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പറ്റി പറയാണ്. ഇവർ ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ ആ വ്യക്തിയിൽ കൂടി ഉളവാവുന്നതാണ് കൃപാവരങ്ങൾ. കർത്താവ് ഒരുവനാണ്, എന്നാൽ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവർത്തികൾ വ്യത്യാസമുണ്ട്, എന്നാൽ ദൈവം ഒരുവൻ തന്നെ. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, കൃപാവരങ്ങളല്ല ആത്മാവ്, ആത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നവനുണ്ടാവുന്നതാണ് കൃപാവരങ്ങൾ. വേറെ രീതിയിൽ ശുശ്രൂഷകളല്ല യഥാർത്ഥത്തിൽ കർത്താവ്. യഥാർത്ഥത്തിൽ കർത്താവ് ഒരു വ്യക്തിയിൽ വസിച്ചുകൊണ്ട് ആ വ്യക്തിയിൽ കൂടി ചെയ്യുന്നതാണ് ശുശ്രൂഷ. അതാണ് പൗലോസ് ബേസിക്കലി പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ ആ വ്യക്തിയിൽ കൂടി ഉളവാകുന്ന മാനിഫെസ്റ്റേഷൻസ് ആണ് കൃപാവരങ്ങൾ. ഇനി എന്തിനാണ് കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. നേരം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയും വസിക്കുകയും ആ വ്യക്തിയിൽ കൂടി കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, അതാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, but to each one given the manifestation of the spirit for the common good. അന്നേരം കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നതിന്റെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രകടമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് കൃപാവരങ്ങൾ. തെളിവല്ല, തെളിവ് ആത്മാവിന്റെ ഫലങ്ങളാണ്. എന്നാൽ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് കൃപാവരങ്ങൾ ഉണ്ടാവും. ആ മാനിഫെസ്റ്റേഷൻസ് എന്തിനാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുകയാണ് അത് പൊതുപ്രയോജനത്തിന് വേണ്ടി, ദൈവസഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് കൃപാവരങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഒരേ ആ ആത്മാവ് കൊണ്ട് തന്നെ, അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത് ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം, വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ ലോകശാന്തികളുടെ വരം, മറ്റൊരുത്തിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുത്തിന് പ്രവചനം, മറ്റൊരുത്തിന് ആത്മാവുകളുടെ വിവേചനം, മറ്റൊരുത്തിന് പലവിധ ഭാഷകൾ, മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. വീണ്ടും അത് മുകളിലും താഴെയും വിശദീകരിക്കുകയാണ്. ഒരേ ആത്മാവ് തന്നെയാണ്, എന്നാൽ പൊതുപ്രയോജനത്തിന് ദൈവസഭയിലെ ഓരോ വ്യക്തികൾക്ക് ഓരോ കൃപാവരം ആരിച്ചിരിക്കുന്ന പോലെ കൊടുക്കുന്നു. അവരവരിച്ചിരിക്കുന്ന പോലാണ് കൊടുക്കുന്നത്. ആരാണ് അവിടെ ഇച്ഛിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താനിച്ഛിക്കും പോലെ അവനവന് അതത് വകരം പരവകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. നേരം ദൈവമാണ് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിക്ക് എന്ത് കൃപാവരമാണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, താഴേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട് എല്ലാവർക്കും കൃപാവരമുണ്ട്, എല്ലാവർക്കും കൃപാവരമുണ്ട്. പക്ഷെ ഏതാണെന്നുള്ളത് അവരവരല്ല ഇച്ഛിക്കുന്നത്, ദൈവമാണ് ഇച്ഛിക്കുന്നത്. എന്നാൽ അവരവർ കൃപാവരത്തിനു വേണ്ടി വാഞ്ചിക്കാനായിട്ട് പറയുന്നുണ്ട്, നമുക്ക് കൃപാവരത്തിനു വേണ്ടി വാഞ്ചിക്കാനായിട്ട് ദൈവം പറയുന്നുണ്ട്. എന്നാൽ ദൈവമാണ് തീരുമാനിക്കുന്നത് ഏത് കൃപാവരമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടതെന്നുള്ളത്. രണ്ടാമത്, ആ ദൈവം ആ കൃപാവരം കൊടുക്കുന്നത് ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനാണ്. അന്നേരം എന്തിനാണ് ഒരു വ്യക്തി കൃപാവരത്തിന് വേണ്ടിയിട്ട് വാഞ്ചിക്കേണ്ടത്? ആ വ്യക്തിക്ക് ദൈവസഭയിൽ പ്രയോജനപ്പെടണം, പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ട് ദൈവം എന്നെ യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കേണ്ടത്. ഞാൻ എന്റെ ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല, കർത്താവ് അതിനുള്ള ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ഒരു വേറൊരുവിന് അപ്പം യാചിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള വീട്ടിലേക്ക് പോകുന്ന ഒരാളുടെ ഉപമ. നേരം ഞാൻ പറഞ്ഞത് നേരം നമുക്കൊരു ദൈവസഭയിൽ മറ്റുള്ളവരെ എഡിഫൈ ചെയ്യണം, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം, മറ്റുള്ളവരെ ദൈവസഭയെ ബിൽഡ് ചെയ്യണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കണം. കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുമ്പോൾ ദൈവം അവന് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അതത് കൃപാവരങ്ങൾ പകുത്തു കൊടുക്കും. അതിന്റെ മാനിഫെസ്റ്റേഷൻ ദൈവസഭയിലാണ് ഉണ്ടാവുന്നത്. കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ദൈവസഭയിലാണ് ഉണ്ടാവുന്നത്. ആ ദൈവസഭയിലെ കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ദൈവസഭയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവിടെ പറഞ്ഞു വരുന്നത്. അടുത്തതായിട്ട് അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്ടറിനിലേക്ക് പൗലോസ് പോവുകയാണ്. അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം, ശരീരം ഒന്നും വായിച്ചു, ശരീരമൊന്നും അതിന്റെ അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരം ആയിരിക്കുന്നു എന്നതുപോലെയാകുന്നു ക്രിസ്തു. നേരം പൗലോസോട് പറഞ്ഞിരിക്കുന്നത് ഒരു ശരീരത്തിന് വിവിധ അവയവങ്ങളുള്ളതുപോലെ ഒരു ദൈവസഭയിൽ വിവിധ കൃപാവരങ്ങൾ ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നു, എല്ലാവർക്കും. ഒരു ശരീരത്തിന്റെ പല അവയവങ്ങൾ പോലെ അവിടെ അങ്ങനെയാണ് കൃപാവരങ്ങളെ പറ്റി പറഞ്ഞത്. കൃപാവരങ്ങളെ അവിടെ അവയവങ്ങളുടെ യൂസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വിശ്വാസികളെ അവയവങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും പറയുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും വേറെ അവയവങ്ങളാണെന്ന് പറയുന്നു. മുകൾ പറഞ്ഞിരിക്കുമ്പോൾ അത് ക്രമാവനങ്ങളെ അവയവങ്ങളുടെ യൂസ് പോലാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം കർത്താവ് പൗലോസ് പറയാണ് ശരീരം ഒന്നും അതിന്റെ അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കുന്ന എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെയാകുന്നു ക്രിസ്തു. എങ്ങനെയാണ് എന്നിട്ട് ഒരു വ്യക്തി ദൈവ ശരീരത്തിന്റെ ഭാഗമാകുന്നത് എന്ന് പറയാണ്. ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത് പറയാണ് പൗലോസ് പറയാണ് എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവ സഭ എന്ന ശരീരത്തിന്റെ ഭാഗമാകുന്നത്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിലാ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അന്നേരം ഒരു വ്യക്തി ദൈവ സഭയുടെ ദൈവ ശരീരത്തിന്റെ ഭാഗമാവുന്ന എങ്ങനെയാണെന്നുള്ള പറയാണ്, ഒരു വ്യക്തി ദൈവാത്മാവിനാൽ ഒരു ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് സ്നാനപ്പെടുത്തുമ്പോഴാണ് ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്നത്. അതാണ് റോമാലേഖനം 6:6 പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് കുഴിച്ചിടപ്പെട്ടു. അന്നേരം ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവസഭയുടെ ഭാഗമാകുന്നത്? ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ നടക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. വീണ്ടും ജനിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തി ക്രിസ്തുവിലേക്ക് കുഴിച്ചിടപ്പെടുന്നു. രണ്ടാമത്, ആ വ്യക്തി ക്രിസ്തുവിനെ പാനം ചെയ്യുന്നു. ഇല്ലെങ്കിൽ ആത്മാവിനാൽ ശരീരത്തിലേക്ക് കുഴിച്ചിടപ്പെടുന്നു, ആ വ്യക്തി ആത്മാവിനെ പാനം ചെയ്യുന്നു. നേരെ ഒരു വ്യക്തി ക്രിസ്തുവിലാകുന്നു, അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു ആ വ്യക്തിയിലുമാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തിൽ നടക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവന്റെ പഴയ മനുഷ്യൻ ഉരിഞ്ഞുകാറ്റപ്പെടുന്നു, അവന്റെ പുതിയ സൃഷ്ടിയായി തീരുന്നു. അതാണ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ശിക്ഷാവധിയില്ല. അങ്ങനെ അവന്റെ പുതിയ സൃഷ്ടിയാകുന്നു. മാത്രമല്ല, അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയും അവൻ മരണത്തിൽ നിന്നുയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. അവൻ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ ഭാഗമായി തീരുന്നു. അങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അതേ സമയം തന്നെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വ്യക്തി വീണ്ടും ജനിക്കുന്നതോടുകൂടി ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ ഇൻഡിവിജ്വൽ ബോഡിയാകുന്നു, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ദൈവസഭയുടെ ഒരു അവയവവുമാകുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഒരു വ്യക്തി ഇൻഡിവിജ്വൽ യേശു ക്രിസ്തുവിന്റെ ബോഡിയാകുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം യേശു ക്രിസ്തുവിന്റെ ശരീരമായി മാറുകയാണ്, ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ മന്ദിരമായിട്ട് മാറുകയാണ്. അപ്പോൾ പിന്നെ എന്റെ കൈ യേശു ക്രിസ്തുവിന്റെ കൈയാണ്, എന്റെ കണ്ണ് യേശു ക്രിസ്തുവിന്റെ കണ്ണാണ്, എന്റെ കാലുകൾ യേശു ക്രിസ്തുവിന്റെ കാലുകളാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് കൊരിന്ത്യലേഖനത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശു ക്രിസ്തു വന്നിട്ട് ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ ശരീരമായി മാറുകയാണ്. മാത്രമല്ല, ആ വ്യക്തി കോർപ്പറേറ്റ് ദൈവസഭ എന്ന നിലയിൽ ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ സഭയുടെ ഒരവയവവുമായി മാറുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈയറിയിൽ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് ഞാൻ, അതേപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ സഭ എന്ന ശരീരത്തിന്റെ ഒരവയവുമാണ്. ആ അവയവം എന്ന നിലയിൽ ഞാൻ ചിലപ്പോൾ ഒരു കൈയായിരിക്കാം, ഞാൻ ചിലപ്പോൾ ഒരു കണ്ണായിരിക്കാം, ഞാൻ ചിലപ്പോൾ ഒരു കാലായിരിക്കാം, ഞാൻ ചിലപ്പോൾ ഒരു ചെവിയായിരിക്കാം. അതാണ് താഴേക്ക് വരുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നത്. എന്നാൽ ഹോൾ ബോഡി എന്ന നിലയിൽ ഞാൻ ഇൻഡിവിജ്വലി യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. ഈ കാര്യം പറഞ്ഞിട്ടാണ് പൗലോസ് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് പറയുകയാണ്, സഹോദരന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഏകാത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ശരീരം ഒരവയവമല്ല, പലതത്രേ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ശരീരത്തിന്റെ അവയവങ്ങൾ പോലെയാണ് ഓരോ വ്യക്തികൾ. ഇതിന്റെ ബാക്കിയുള്ള ആ അധ്യായത്തിലെ ബാക്കിയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എല്ലാ അവയവത്തിനും ഫങ്ഷൻ ഒന്നല്ല. ഇതാണ് പൗലോസ് പറയുന്നതിന്റെ അർത്ഥം. എല്ലാവരുടെയും ഉള്ളിൽ യേശു ക്രിസ്തുവിന്റെ ജീവനുണ്ടെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നിങ്ങൾ ഒരേ ആത്മാവിലാൽ സ്നാനമേറ്റ് ഒരു ശരീരത്തിന്റെ ഭാഗമാവുകയും നിങ്ങൾ ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തുവിന്റെ ജീവനുണ്ടെങ്കിൽ, നിങ്ങൾ പല അവയവങ്ങളാണ്, പല അവയവങ്ങൾക്ക് പല ഫങ്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് താഴേക്ക് വരുമ്പോൾ എല്ലാവരും ചെവിയാണ് എങ്കിൽ, അതാണ് താഴേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൈ അങ്ങനെ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ പറയാണ്, ശരീരം മുഴുവൻ കണ്ണാകയാൽ ശ്രവണം എവിടെ? ശരീരം മുഴുവൻ ശ്രവണമായാൽ ക്രാണം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അന്നേരം പറയാണ്, എല്ലാവരും ഒരേ അവയവമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നൊരു ബേസിക് കാര്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ദൈവസഭയിലെ എല്ലാവർക്കും സ്പിരിച്വൽ ഗിഫ്റ്റുകളുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളതുമാണ്, അത് ദൈവസഭയെ ബിൽഡ് ചെയ്യാനുള്ളതുമാണ്. അല്ലാതെ ദൈവസഭയിലെ എല്ലാവരുടെയും ഉദ്ദേശം കേൾവിയല്ല. അവിടെ പൗലോസ് അവിടെ ക്ലിയർ ആയിട്ട് പറയണ്ട, എല്ലാം ക്രാണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരിക്കുമെന്ന് പൗലോസ് അനുഭവിക്കുന്നുണ്ട്. അന്നേരം ഒരു സഭയിൽ എല്ലാവരും കേൾക്കുന്നവരാണെങ്കിൽ അതൊരു ശരീരത്തിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ഇനി എല്ലാവരും കേൾക്കുന്നവരാണോന്നില്ല, ഒരു രണ്ടോ മൂന്നോ പേര് പ്രസംഗിക്കുകയും ബാക്കിയുള്ളവരും കേൾക്കുന്നതാണെങ്കിൽ അത് പ്രോപ്പർ ശരീരത്തിന്റെ ഫംഗ്ഷൻ അല്ല. അത് ദൈവസഭയായിരിക്കും, പക്ഷെ ദൈവസഭയുടെ പ്രോപ്പർ ഫംഗ്ഷൻ അല്ല. ദൈവസഭയുടെ പ്രോപ്പർ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞത് ദൈവസഭയുടെ കൂടിവരവുകളിലെ പ്രോപ്പർ ഫംഗ്ഷനിങ് ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയല്ല ദൈവത്തിന്റെ ആ ഉദ്ദേശപ്രകാരമുള്ള ദൈവസഭയിലെ ഫംഗ്ഷനിങ്. ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി വരുന്ന കൂട്ടരും പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുമല്ല ദൈവസഭയിലുള്ളത്. അതിൽ മറിച്ച് ദൈവസഭ എന്ന് പറയുന്ന ഒരു അവയവമാണ്, യേശുക്രിസ്തുവിന്റെ ജീവനാൽ നിറയപ്പെട്ട ഒരു ശരീരമാണ്. ഒരവയവമല്ല, പല അവയവങ്ങൾ കൂടിയ ഒരു ശരീരമാണ്. ഓരോ അവയവങ്ങളും അതിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് ചെയ്യുമ്പോൾ മാത്രമേ ദൈവസഭ ദൈവസഭയുടെ പ്രോപ്പർ ഫംഗ്ഷൻ ആവത്തുള്ളൂ. അങ്ങനെ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവസഭയ്ക്ക് ലോകത്തിൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. പലരും സഭയിൽ വരുന്ന പ്രസംഗം കേൾക്കാനായിട്ടാണ്. ചിലരൊക്കെ സഭയിൽ വരുന്ന ഈ തിയേറ്ററിൽ വരുന്ന പോലെ, തിയേറ്ററിലൊക്കെ ചിലപ്പോ ഈ ഞാൻ സിനിമ കണ്ടിട്ട് ഏകദേശം തിയേറ്ററിൽ പോയിട്ട് സിനിമ ഈ ഇങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടു 20 വർഷമായി. എങ്കിലും എനിക്ക് ഓർമ്മയുള്ളത് ഈ തിയേറ്ററിലൊക്കെ എനിക്കൊന്നും ആദ്യം കുറെ പരസ്യങ്ങളൊക്കെ ഉണ്ട്. പരസ്യം കഴിഞ്ഞ് സിനിമ ഒക്കെ തുടങ്ങും. അതിന് ചിലരൊക്കെ ഈ പരസ്യം കഴിഞ്ഞിട്ട് സിനിമ കാണാൻ വരുന്ന പോലാണ് സഭയിലും വരുന്നത്. ചിലർക്ക് വളരെ ലേറ്റായിട്ട് റെഗുലർ ലേറ്റായിട്ടാണ് വരുന്നത്. അവരുടെയൊക്കെ പലരുടെയും ഉദ്ദേശം ജസ്റ്റ് വരിക, പ്രസംഗം കേൾക്കുക, പോവുക. പ്രസംഗിക്കാനായിട്ട് പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഇവിടെ ഒരാള്, കേൾക്കാനായിട്ട് കുറച്ചാൾക്കാർ. ഞാൻ പറഞ്ഞത് നമ്മളുടെ എല്ലാവരുടെയും മിസ്റ്റേക്കാണിത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യമല്ല, എല്ലാവരുടെയും മിസ്റ്റേക്കാണ്. ഇങ്ങനത്തെ ഒരു ഇംപ്രോപ്പർ രീതി ആണ് ദൈവസഭയും തെറ്റിദ്ധരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പ്രാർത്ഥിക്കുക, സ്ഥിരമായിട്ട് ഒരാൾ പ്രാർത്ഥിക്കുക, പിന്നെ ഒരാള് ആഴ്ച കുറച്ചു നേരത്തേക്ക് വർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ട് പ്രസംഗം എന്ന് പറഞ്ഞ പ്രോഗ്രാം, പിന്നെ സാക്ഷ്യം പറഞ്ഞെങ്കിലായി, കഴിഞ്ഞു. അന്നേരം ഒരു ദിവസത്തെ ഷോ കഴിഞ്ഞു. അങ്ങനെയല്ല ദൈവസഭയിൽ. താഴേക്ക് വരുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും അവയവങ്ങൾ, ഈ കൃപാവരങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഞാൻ പറഞ്ഞത് കഴിവുകളല്ല. യേശുക്രിസ്തുവിൽ വസിക്കുമ്പോൾ, യേശുക്രിസ്തു അവനിൽ വസിക്കുമ്പോൾ, ഒരേ ആത്മാവിനാൽ സ്നാനമേൽക്കുകയും ഒരേ ആത്മാവിനെ പാനം ചെയ്യുകയും ചെയ്തതോടുകൂടി യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗവും യേശുക്രിസ്തുവിന്റെ ശരീരവും യേശുക്രിസ്തുവിന്റെ അവയവവുമായ ദൈവസഭയിലെ വ്യക്തികൾ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യണം. അത് കർത്താവിൽ വസിച്ചുകൊണ്ടേ കഴിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൽ നിങ്ങൾ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കാഴ്ചക്കാരായി തീർന്നേക്കാം, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേക്കാം. ഇതിന്റെ അടിസ്ഥാന പ്രോബ്ലം യഥാർത്ഥത്തിൽ കർത്താവിൽ വസിക്കാത്തതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ദൈവസഭയിൽ ശരീരങ്ങളിലെ ഓരോ അവയവത്തിലും ജീവനുള്ള അവയവങ്ങൾ ജീവനുള്ളതായിട്ട് തന്നെ പ്രവർത്തിക്കണം. പൗലോസ് ചോദിക്കണം, എല്ലാം കണ്ണാണെങ്കിൽ അതെന്തൊരു ശരീരമാണ്? എല്ലാം കേൾക്കുകയാണെങ്കിൽ അതെന്തൊരു ശരീരമാണ്? അങ്ങനെയല്ല. എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ പറയാണ്, ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ കാണം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. എല്ലാം ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. എന്നിട്ട് പറയാണ്, കണ്ണിന് കയ്യോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ്, ഇതെന്തിനാണ് ദൈവം ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയാണ്, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന് ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതായത് ഒരു വ്യക്തിക്ക് റിയലായിട്ട് മനസ്സിലാക്കണം, ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ പ്രാപിച്ച് ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തി മാത്രമല്ല, ഞാനൊരു ദൈവസഭയുടെ ഭാഗമാണ്. മാത്രമല്ല, എന്നെ കൊണ്ട് ദൈവത്തിന് ഒരു കൃപാവരം, എന്ത് കൃപാവരമായിക്കോട്ടെ, അത് ദൈവത്തിന് ആ വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയും. ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിവുകളല്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ മോറൽ ക്വാളിറ്റീസ് അല്ലാത്തതുപോലെ ആത്മാവിന്റെ വരങ്ങൾ ടാലൻസ് അല്ല, നോർമൽ ടാലൻസ് അല്ല, ദൈവം കൊടുക്കുന്നതാണ്. രണ്ടും ദൈവത്തിൽ കൂടി, ദൈവത്തിൽ വസിക്കുന്നവരിൽ കൂടി ലഭിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൽ വസിക്കുന്ന വ്യക്തികളിൽ ഇതുണ്ടാവുകയും ആ വ്യക്തികൾ അത് പ്രോപ്പറായി ദൈവസഭയുടെ ബിൽഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരം ഒരുമിച്ച് പണിയപ്പെടുകയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം ഭിന്നത വരാതെ അന്യോന്യം കരുതിക്കൊണ്ട് ദൈവം ഇതിനെ സഭയിലേക്ക് കൂട്ടിച്ചേർക്കും. ശരീരത്തിൽ ഭിന്നത വരാതെ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന് ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തിൽ കൂട്ടിച്ചേർക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടമനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് പറയുന്നത്. ദൈവസഭയിലെ ഓരോ അവയവങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ്. അവിടെ പിന്നെ അസൂയയില്ല, ഭിന്നതയില്ല, വഴക്കുണ്ടാക്കലില്ല. മറിച്ച് എന്താണ് ചെയ്യുന്നത്? ഇവർ പരസ്പരം ആത്മീയമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് അതിന്റെ 27-ാമത്തെ വാക്യം മുതൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവിടെ പറയുകയാണ്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഇൻഡിവിജ്വലി ക്രിസ്തുവിന്റെ ശരീരമാണ്, വെവ്വേറെയായിട്ട് അവയവങ്ങളുമാണ്. ഒരൊറ്റ വ്യക്തി യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്, അതേപോലെ തന്നെ ആ ഒരൊറ്റ വ്യക്തി ദൈവസഭ എന്ന നിലയിൽ ആ വ്യക്തി ഓരോ അവയവുമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ദൈവസഭയിൽ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ്സും ദൈവത്തിന്റെ ഗിഫ്റ്റുകളും, ഇത് രണ്ടും പറയാണ്. ഒന്ന് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ്, രണ്ട് ദൈവത്തിന്റെ കൃപാവരങ്ങൾ. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ദൈവം സഭയിൽ, അതിന്റെ 28-ാമത്തെ വാക്യം,
ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേശകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലനവരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു.
അന്നേരം രണ്ട് കാര്യങ്ങളുണ്ട്. ദൈവസഭയിൽ അപ്പോയിന്റ്മെന്റ്സും ഉണ്ട്, ഗിഫ്റ്റുമുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഗോഡ് ഹാസ് അപ്പോയിന്റഡ് ഇൻ ദ ചർച്ച് ഫസ്റ്റ് അപ്പോസ്റ്റൽസ്, സെക്കൻഡ് പ്രൊഫറ്റ്സ്, തേർഡ് ടീച്ചേഴ്സ്, ദെൻ ഗിഫ്റ്റ് ഓഫ് മിറാക്കിൾ, ഹീലിംഗ്, ഹെൽപ്സ്, അഡ്മിനിസ്ട്രേഷൻ, വേരിയസ് കൈൻഡ് ഓഫ് ടങ്സ്. അവിടെ പറയുകയാണ് വിവിധ ഭാഷാവാരം എന്നിവ നൽകുകയും ചെയ്തു, അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. നേരം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോയിന്റ്മെന്റ് എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് ഇല്ല. ചിലരെ ദൈവം മാത്രമാണ് ദൈവം അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, എഫെസ്യലേഖനത്തിൽ വരുമ്പോഴത്തേക്കും ഇടയന്മാർ, സുവിശേഷകന്മാർ, അങ്ങനെയുണ്ട്. അത് അപ്പോയിന്റ്മെന്റ് ആണ്. ഈ അപ്പോയിന്റ്മെന്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അപ്പോയിന്റ്മെന്റ് കൊണ്ട് ഒരാൾ സ്പെഷ്യൽ ആവുന്നൊന്നുമില്ല മറ്റൊരാളെക്കാൾ. ഇവിടെ പറഞ്ഞ 1-ാമത് അപ്പോസ്തലൻ, 2-ാമത് പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഹൈറാർക്കിൽ ഓർഡർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നതിന്റെ ഓർഡറാണത്, അല്ലാതെ ഒരു വ്യക്തിയുടെ പൊസിഷനിൽ ഓർഡർ അല്ല. കാരണം ഇത് എഫെസ്യലേഖനത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. അവിടെ ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരും ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു ഇതൊരു ഹൈറാർക്കിൽ ഓർഡർ അല്ല പറയുന്നത്, ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഓർഡറാണ്. അല്ലാതെ അപ്പോസ്തലൻ ഇടയനേക്കാൾ വലിയ ആള്, അത് കഴിഞ്ഞ് ചെറിയ അപ്പോസ്തലൻ, അത് കഴിഞ്ഞ് പാസ്റ്റർ, അത് കഴിഞ്ഞ് ചെറിയ ആള്, അങ്ങനത്തെ ഒരു ഹൈറാർക്കിൽ ഓർഡർ അല്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും ശരീരത്തിലെ അവയവങ്ങളാണ്. എന്നാൽ ഓരോരുത്തരും ഫംഗ്ഷനുണ്ട്. ചിലരെ ദൈവം ദൈവസഭയിൽ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ് പിന്നെ എന്നിട്ട് വരങ്ങൾ കൊടുക്കുന്നു. ചിലർക്ക് വീര്യപ്രവൃത്തികൾ, രോഗശാന്തികൾക്കുള്ള വരം, സഹായം ചെയ്യാനുള്ള വരം, വിവിധ ഭാഷാവരം എന്ന് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ. അന്നേരം ഇതിലുള്ള വ്യത്യാസം പോലെ സ്വരണം എല്ലാവരും എല്ലാമല്ല, എന്നാൽ എല്ലാവർക്കും ഓരോ കൃപാവരം ഉണ്ടോ എന്നുള്ളത് പൗലോസ് വീണ്ടും വിശദീകരിക്കാം. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവസഭയിലുള്ള എല്ലാവരും, എല്ലാവരും വീണ്ടും ജനിച്ച, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. എല്ലാവർക്കും ഫംഗ്ഷനുണ്ട്. എന്നാൽ ദൈവസഭയുടെ പ്രോപ്പർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ദൈവം ചിലരെ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ബാക്കി സഭയിലുള്ള എല്ലാവർക്കും വിവിധ കൃപാവരം കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അധ്യായം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടി അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ കണ്ടന്റ് പറയാം. ദൈവസഭ എന്ന ശരീരത്തിൽ വിവിധമായിട്ടുള്ള അവയവങ്ങൾ എന്ന നിലയിൽ ദൈവം വ്യക്തികളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ആ അവയവങ്ങൾ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് അവയവങ്ങളുടെ ഫംഗ്ഷനായിട്ട് കൃപാവരങ്ങളെയും കൊടുത്തിരിക്കുന്നു. ആ കൃപാവരങ്ങൾ അവയവങ്ങളുടെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ ഓരോ വ്യക്തികൾ അവയവങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾ ഇൻഡിവിജ്വലായിട്ട് യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്, ദൈവസഭയുടെ ഓരോ അവയവങ്ങളുമാണ്. നേരം എല്ലാവർക്കും ഒരേ ഫംഗ്ഷനല്ല. എന്താണ് ആ വ്യക്തിയുടെ ഫംഗ്ഷൻ എന്നുള്ളത് ദൈവവും ആ വ്യക്തിയുമായി മനസ്സിലാക്കുകയും ആ വ്യക്തി അത് മനസ്സിലാക്കി ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായിട്ട് ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് ആ വ്യക്തി ഉപയോഗിക്കപ്പെടുകയും വേണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഇത് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വെറും കാഴ്ചക്കാരായി, വർഷങ്ങളോളം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ദൈവസഭയിലെ ഫംഗ്ഷൻ ഫുൾഫിൽ ആവാതെ നിങ്ങൾ തീരും. ഞാൻ ഈ പറയുന്ന ഒന്നും ആത്മാവിന്റെ ഫലങ്ങളെ പറ്റിയല്ല, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞതില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാ ഉണ്ടാകുന്ന ആത്മാവിന്റെ ഫലങ്ങളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്നത് പ്രോപ്പർലി കൃപാവരങ്ങളെ പറ്റി മാത്രമാണ്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും കൃപാവരങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവം പഠിപ്പിക്കുന്നു. എന്താണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, എന്താണ് എന്നുള്ളത് ആ വ്യക്തിയും ദൈവമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ദൈവം ഓരോ അവയവങ്ങൾക്ക് അതതിന്റെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അതതിന്റെ ഫംഗ്ഷൻ നൽകി ദൈവസഭയോട് കൂട്ടിച്ചേർന്നു. എന്നിട്ട് 13-ാം അധ്യായത്തിലെ വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥത്തിലുള്ള ഡിവൈൻ ലൈഫിന്റെ യഥാർത്ഥത്തിലുള്ള ഡിവൈൻ മാനിഫെസ്റ്റേഷൻ എന്നത് ഡിവൈൻ ലവ് ആണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അനേക വാക്യങ്ങളിലൂടെ ഉള്ളതായിരുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. 13-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വ്യക്തിയുടെ മോറൽ ലവോ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സ്നേഹമല്ല 13-ാം അധ്യായത്തിൽ പറഞ്ഞു. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ ഡിവൈൻ ലൈഫ് വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആത്മാവിന്റെ ജീവൻ, യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും സമൃദ്ധിയായി ഉണ്ടാകാനായിട്ടുമാണെന്നുള്ള ആ ഡിവൈൻ ലൈഫ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ആ വ്യക്തിയിൽ കൂടി ഉണ്ടാകുന്ന ഒരു ഡിവൈൻ ലവ് ഉണ്ട്. ആ ഡിവൈൻ ലവിനെ പറ്റിയാണ് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡിവൈൻ ലവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ കൃപാവരങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ അങ്ങ് ദൂതന്മാരുടെ ഭാഷകളിലും മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലങ്ങുന്ന കൈത്താളം മാത്രമേ എനിക്ക് പ്രവചനമുണ്ടായിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ വരങ്ങളെയും പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് സ്നേഹം എന്നൊരു കാര്യമില്ല എങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് റിയൽ ആണെങ്കിൽ പോലും ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കണം. അന്നേരം ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങളുടെ മിസ്യൂസിനെ പറ്റിയും പ്രോപ്പർ യൂസിനെ പറ്റിയും പറയാം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ ആദ്യം പൗലോസ് ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഓർഡറിൽ പറയാണ്. അവിടെ 14-ാം അധ്യായത്തിന്റെ 14:1-3 വാക്യങ്ങൾ വായിക്കാം.
സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ,
അവിടെ പറയാണ് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്,
ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ.
ഇവിടെ പറയാണ് ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. ഞാൻ നേരത്തെ പറഞ്ഞു ദൈവമാണ് ദൈവം ഇച്ഛിക്കുന്ന പോലാണ് ദൈവം കൊടുക്കുന്നതെങ്കിലും ഒരു വ്യക്തി വാഞ്ചിക്കാതെ ദൈവം കൊടുക്കുകയുമില്ല. അത് ക്ലിയറാണ്. ഇതിനുള്ള കോൺട്രാഡിക്ഷൻ ഒന്നുമില്ല. ദൈവത്തിന് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് വാഞ്ചിയില്ലെങ്കിൽ ദൈവം കൊടുക്കുകയില്ല. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ മകനൊരു കാര്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, എന്നാൽ അവനതിന് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ കൊടുക്കുകയില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അന്നേരം ഓരോ വ്യക്തികൾക്കും ദൈവമാണ് തീരുമാനിക്കുന്ന എന്താണ് കൃപാവരം വേണമെന്നുള്ളത്. എന്നാൽ എനിക്കൊരു കൃപാവരത്തിനെ പറ്റി വാഞ്ചയില്ലെങ്കിൽ ദൈവം എനിക്ക് തരികയുമില്ല. ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു ചെവിയായിട്ട് സഭയിൽ ഇരിക്കാനായിട്ട് കഴിയും. എന്തിനാണ് ഒരു വ്യക്തി കൃപാവരത്തിന് വാഞ്ചിക്കേണ്ടത്? ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു ദൈവസഭയെ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുന്നത്. കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം ഇഷ്ടമുള്ള കൃപാവരം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയാണ് ചില കൃപാവരങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക്കലി വാഞ്ചിക്കാൻ പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയാണ് ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരും വാഞ്ചിപ്പം. എന്നിട്ട് എല്ലാവരും വിശേഷാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ പ്രവചനവരും വാഞ്ചിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് പ്രവചനം വാഞ്ചിക്കുന്നത്? താഴേക്ക് വരുമ്പോഴാണ് പ്രവചിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു പ്രവചനത്തിൽ കൂടി സംഭവിക്കുന്നത് അതിന്റെ 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 31-ാം വാക്യം
എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാം.
എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനായിട്ട് എൻകറേജ്മെന്റ് ലഭിക്കാനായി നിങ്ങൾ ഓരോരുത്തരും പ്രവചിക്കണമെന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് ദൈവസഭയിലെ എല്ലാവർക്കും എൻകറേജ്മെന്റ് പ്രബോധനം എന്ന് പറഞ്ഞാൽ എൻകറേജ്മെന്റ് ആണ്. എൻകറേജ്മെന്റ് ലഭിക്കാനായിട്ട് ഒരാൾ പ്രവചിച്ചാൽ മതിയോ? ഒരാൾ പ്രസംഗിച്ചാൽ മതിയോ? ഇല്ല, എല്ലാവരും കൂടി ചെയ്യുമ്പോഴേ നടക്കത്തുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ഇതിന്റെ മുമ്പോട്ട് അന്നേരം ചില വരങ്ങൾ എല്ലാം യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് വാഞ്ചിക്കണമെന്ന് പറയാണ്. എന്നിട്ട് അതിന്റെ 2-ാം വാക്യം മുതൽ വായിച്ചു. 14:2-3
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു.
അന്നേരം അവിടെ പ്രവചനത്തിന്റെ ഉദ്ദേശം വീണ്ടും പൗലോസ് പറയാണ്, പ്രവചിക്കുന്നവൻ ആത്മീയ വർദ്ധനത്തിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്നേരം ഇതുകൊണ്ടാണ് ഒരു വ്യക്തി പ്രവചനപരം വാഞ്ചിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് പ്രസംഗിക്കുന്നതിന്റെ കാര്യമല്ല പറയുന്നത്. എഴുന്നേറ്റ് നിന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ പോലും മറ്റുള്ളവന് എന്തൊക്കെ ഉണ്ടാവണം? ആത്മീയ വർദ്ധനയും പ്രബോധനവും ആശ്വാസവും ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പ്രവചനപരം വാഞ്ചിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഉണ്ടാവത്തില്ലെന്നേ ഉള്ളൂ. ഓർത്തും നിങ്ങൾക്ക് ഈ ഒരു കൃപാവരം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിക്ക് പ്രബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കാനോ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാനോ എൻകറേജ് ചെയ്യാൻ ശ്രമിച്ചാലോ അവന് ഇതൊന്നും ലഭിക്കത്തില്ല. എന്നാൽ ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവചനപരം വാഞ്ചിക്കാനായിട്ട് പറയുന്നത്. ഇവിടെ ഇനി പൗലോസ് പറയുന്ന എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഇവിടെ പൗലോസ് 2 കൃപാവരങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അതിന്റെ പ്രോപ്പർ യൂസേജ്, ദൈവസഭയിലെ പ്രോപ്പർ യൂസേജ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് ബൈബിളിന്റെ ഓർഡറാണ്, ഇത് എന്റെ കണ്ടുപിടുത്തമോ എന്റെ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയുന്നത് വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അന്നേരം 2 കൃപാവരങ്ങൾ, 1 അന്യഭാഷ, 1 പ്രവചനം, ഈ 2ന്റെയും പ്രോപ്പർ യൂസേജ് ദൈവസഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പൗലോസ് വിശദീകരിക്കുകയാണ്. എന്നിട്ട് 2 അല്ല 2ല് 1 കൂടി വിശദമുണ്ട്. 1 അന്യഭാഷ, 1 പ്രവചനം, 1 അന്യഭാഷയുടെ വ്യാഖ്യാനം. അന്നേരം അന്യഭാഷയിൽ തന്നെ വരുന്നതാണ് വ്യാഖ്യാനമായതുകൊണ്ടാണ് ഞാൻ 2 ആയിട്ട് പറഞ്ഞത്. ഇതിന് 2ന്റെയും പ്രോപ്പർ യൂസേജ് ആണ് പൗലോസ് ഉപയോഗിക്കുന്നത് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു കൃപാവരങ്ങൾ ദൈവസഭയിൽ ഉപയോഗിക്കുന്നത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്കുള്ള എഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അന്നേരം പൗലോസ് പറയാണ്, ആദ്യം പറയാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലോ, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അതായത് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി ആരത്താ സംസാരിക്കുന്നേ? ദൈവത്തോടാണ് സംസാരിക്കുന്നത്. പ്രവചിക്കുന്നവൻ ആരത്താ സംസാരിക്കുന്നേ? മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. ഈ അടിസ്ഥാന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ആ വ്യക്തി ദൈവത്തോടാണ് സംസാരിക്കുന്നത്. പ്രവചിക്കുന്നവൻ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയാണ്
സംസാരിക്കുന്നവൻ
തനിക്ക് താൻ ആത്മീയ വർദ്ധന വരുത്തുന്നു, പ്രവചിക്കുന്നവനോ സഭയ്ക്ക് ആത്മീയ വർദ്ധന വരുന്നു. ഇതിനുള്ള വ്യത്യാസം പൗലോസ് പറയാണ്, 1 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, പ്രവചിക്കുന്നവൻ സഭയോടാണ് സംസാരിക്കുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കാണ് ആത്മീയ വർദ്ധന വരുന്നത്, പ്രവചിക്കുന്നവൻ ദൈവസഭയ്ക്കാണ് ആത്മീയ വർദ്ധന വരുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്
നിങ്ങൾ എല്ലാവരും
അന്യഭാഷയിൽ സംസാരിക്കണമെന്നും
വിശേഷാൽ
പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. നേരം പറയാണ് പൗലോസ് പറയാണ് നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും സ്പെസിഫിക്കലി പ്രവചിക്കണമെന്നും പൗലോസ് പറയാണ് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ റിയൽ ആയിട്ടുള്ള ആഗ്രഹം പറയാണ്. എന്നിട്ട് പറയാണ്
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ.
നേരം അവിടെ ഒരു വിശദീകരണത്തിലേക്ക് കൂടെ വരികയാണ്. ഞാൻ പറയുന്നതിന് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, പ്രവചിക്കുന്നവൻ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് ആത്മീയ വർദ്ധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ പ്രവർത്തനം വരുത്തുന്നു. ഇനി അന്യഭാഷയിൽ സംസാരിക്കുന്നവനും സഭയ്ക്ക് ആത്മീയ പ്രവർത്തനം വരുത്തണം. എങ്ങനെ? അതെ, ക്ലിയർ ആണ് അവിടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവസഭയ്ക്ക് ആത്മീയ പ്രവർത്തനം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റർപ്രറ്റ് ചെയ്യണം. നേരെ 3ാമതൊരു കാര്യം കൂടെ വരികയാണ്, ഇന്റർപ്രറ്റേഷനോട് വരികയാണ്. ഇത് 3 കൂടി പ്രോപ്പറായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അന്യഭാഷയിൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തോടാണ് സംസാരിക്കുന്നത്, പ്രവചിക്കുമ്പോൾ ആ വ്യക്തി സംസാരിക്കുന്നത് മനുഷ്യരടുത്താണ്, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവനവന് ആത്മീയവർത്തന വരുത്തുകയാണ്, പ്രവചിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ആത്മീയവർത്തന വരുത്തുകയാണ്. ഇനി ഞാൻ ദൈവത്തോട് സംസാരിക്കുകയും എനിക്ക് ആത്മീയവർത്തന വരുത്തുകയും ചെയ്യുന്ന അതേ കാര്യം മറ്റുള്ളവർക്ക് ആത്മീയവർത്തന വരുത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒന്നുകിൽ പ്രവചിക്കണം, ഇല്ലെങ്കിൽ ആ അന്യഭാഷ വ്യാഖ്യാനിക്കണം. എവിടെ? ദൈവസഭയിൽ വരുമ്പോൾ. അന്നേരം പൗലോസ് 14ാമത്തെ അധ്യായത്തിൽ അതിന്റെ ക്രമം പറയുമ്പോൾ പൗലോസിന്റെ ഫോക്കസ് ദൈവസഭയുടെ ആത്മീയ വർധന എന്നുള്ളതാണ്. എന്നിട്ടാണ് പൗലോസ് അതിന്റെ മിസ്യൂസ് താഴേക്ക് വരുമ്പോൾ വ്യാഖ്യാനം ഇല്ലാതെ അന്യഭാഷ പറയുമ്പോഴുള്ള മിസ്യൂസുകൾ പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നിങ്ങൾ വാക്യം വായിച്ചാൽ മതി. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അന്യഭാഷ ഒരു വ്യക്തി വ്യാഖ്യാനം ഇല്ലാതെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ യൂസ് ചെയ്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്. എന്നിട്ട് അതിന്റെ 12ാമത്തെ വാക്യത്തിൽ പറയാണ് നിങ്ങൾ
അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സബലന്മാർ ആകുവാൻ ശ്രമിപ്പിൻ.
അടുത്ത വാക്യം,
അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ.
ഈ അതുകൊണ്ട് എന്ന് പറയുന്ന അവിടെ പറയുന്നതിന്റെ അർത്ഥം എന്താ? മേളിൽ പറഞ്ഞിരിക്കുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ആത്മീയ വർധന വരുത്തുന്നു, എനിക്ക് ആത്മീയ വർധന ഉണ്ടെങ്കിലും നിങ്ങൾ ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ അത് സഭയുടെ ആത്മീയ വർധനയ്ക്കായി സബലന്മാരാകുവാൻ ശ്രമിക്കും. അന്നേരം നിങ്ങൾ അത് സഭയ്ക്ക് ആത്മീയ വർധന വരുത്താനായിട്ട് ശ്രമിക്കേണ്ടതിന് എന്ത് സംഭവിച്ചു? നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? ദൈവസഭയിൽ വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരണം എന്നുള്ള ആ വലിയ ആഗ്രഹം കൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്. താഴേക്ക് വരുമ്പോൾ വീണ്ടും പറയാണ് അതിന്റെ 16-17 വാക്യം,
അല്ല നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും.
അന്നേരം അവിടെ ഒരു വ്യക്തി സ്തോത്രം പറയുകയാണ്. നമ്മൾ പറയാണ് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. എന്ത് വേണം? വേറൊരു വ്യക്തി അതിന് ആമേൻ പറയണം. ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പൗലോസ് ചോദിക്കുകയാണ് അവനെങ്ങനെ ആമേൻ പറയും. നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു, സത്യം, മറ്റവന് ആത്മീയ വർധന വരുന്നില്ല താനും. അന്നേരം പൗലോസ് ഇവിടെ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റവൻ ആത്മീയ വർധന വരുന്നില്ല, സഭയ്ക്ക് ആത്മീയ വർധന വരുന്നില്ല എന്നുള്ളതാണ് പൗലോസ് അവിടെ എംഫസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അന്നേരം എന്താണ് പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം? പൗലോസ് പറയാണ് ദൈവസഭയിൽ കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്, കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഇങ്ങനെയാണ്, ഒരു വ്യക്തി ദൈവസഭയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവന് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. എന്നാൽ അവൻ ദൈവസഭയ്ക്ക് ആത്മീയ വർധന വരുത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? അവനത് വ്യാഖ്യാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. വ്യാഖ്യാനിക്കാതെ നാം ദൈവസഭയിൽ അന്യഭാഷ പറയുമ്പോൾ ഒന്ന് വേറൊരു വ്യക്തിക്ക് ആത്മീയ വർധന വരുന്നില്ല, വേറൊരു പ്രോബ്ലം കൂടിയുണ്ട് അവിടെ പറയാണ്, വേറൊരു വ്യക്തിക്ക് ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് താഴേക്ക് വരുമ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്,
സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മവരവില്ലാത്തവനോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ?
അടുത്ത വാക്യം,
എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ നിങ്ങൾ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും.
അടുത്ത വാക്യം,
അവന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെട്ടു വരും, അങ്ങനെ അവൻ കവണ്ടു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും.
അതോടുകൂടി പൗലോസ് ആ ഒരു സെക്ഷൻ നിർത്തുകയാണ്. അന്നേരം ഞാൻ 14-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 25 വരെയുള്ള വാക്യത്തിന്റെ കൺക്ലൂഷൻ കൂടി പറയാണ്. ഞാൻ ആദ്യത്തെ കൺക്ലൂഷൻ പറഞ്ഞു, 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യം കൺക്ലൂഷൻ പറഞ്ഞു, 14-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 25 വരെയുള്ള ഈ 1 വരെയുള്ള 25 വാക്യങ്ങൾ ഞാൻ വിട്ടുപോയ വാക്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വായിക്കാം. ഞാൻ പറഞ്ഞ അതേ കണ്ടന്റ് തന്നെയാണത്, ഞാൻ വാക്യങ്ങളെല്ലാം എടുത്തില്ലെന്നേ ഉള്ളൂ. ആ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പൗലോസ് ദൈവസഭയെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഒന്ന്, നിങ്ങളെല്ലാവരും കൃപാവരങ്ങൾക്കായിട്ട് വാഞ്ചിക്കണം. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം, വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് 3 പറഞ്ഞിട്ട് ഇതിന്റെ യൂസ് പറയാണ്, അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാനത് ദൈവത്തോടാണ് സംസാരിക്കുന്നത്, എനിക്കാണ് ആത്മീയ വർധന വരുന്നത്, ഞാൻ പ്രവചിക്കുമ്പോൾ ദൈവസഭയ്ക്കാണ് ആത്മീയ വർധന. ഇനി ഞാൻ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്ന അതേ അന്യഭാഷ തന്നെ ഞാനത് വ്യാഖ്യാനിച്ചു കഴിയുമ്പോൾ ദൈവസഭയ്ക്ക് പ്രയോജനം വരുന്നുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി വ്യാഖ്യാനപരത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഇനി ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ അത് വ്യാഖ്യാനിക്കാതെ ഞാൻ ഇംപ്രോപ്പറായിട്ട് പരസ്യമായ അന്യഭാഷ ചിലപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കടന്നു വരുന്ന വ്യക്തികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് കാര്യമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് പൗലോസ് അതിന്റെ പ്രോപ്പർ ഇംപ്രോപ്പർ യൂസേജ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി ഇംപ്രോപ്പർ യൂസേജ് പറഞ്ഞതിന് ശേഷം പ്രോപ്പർ യൂസേജ് പറയാണ്, എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാണ്. അതാണ് അതിന്റെ 25 മുതലുള്ള വാക്യം. എന്റെ ബൈബിളിൽ അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, പ്രോപ്പർ ഓർഡർ ഓഫ് വർഷിപ്പ്. അതാണ് ഇനി പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം അതാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു,
ആകയാൽ എന്ത്, സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനയ്ക്കായി ഉതകട്ടെ.
അവിടെ പറയാണ് വാട്ട് ഈസ് ദ ഔട്ട്കം, ഇതിന്റെയൊക്കെ കൺക്ലൂഷൻ എന്താണ്, എന്താണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അവസാനം. ഇതെല്ലാം കൂടി കുറെ ഇൻപ്രോപ്പർ യൂസേജും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർ യൂസേജ് പറയാതെ ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അന്നേരം അതിന്റെ പ്രോപ്പർ യൂസേജിലേക്ക് കൺക്ലൂഷനിലേക്ക് വരികയാണ്. സകലവും ഉചിതമായിട്ടും ക്രമമായും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്രമം പറയുകയാണ്. ആ ക്രമം പറയുമ്പോൾ പറയാണ്, സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തർ സങ്കീർത്തനമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവസഭ കൂടി വരുമ്പോൾ ഓരോരുത്തർക്ക് സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനമായല്ല, സാംസ് എന്ന് പറഞ്ഞാൽ പാട്ടുകളാണ്. ഓരോരുത്തർക്ക് അവർ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന പാട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, ഓരോരുത്തർക്ക് പലർക്കായിട്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയവർദ്ധനയുണ്ട്. അന്നേരം ഈ ദൈവസഭയിൽ കൂടി വരുമ്പോൾ ഇതെല്ലാത്തിന്റെ മാനിഫെസ്റ്റേഷൻ ദൈവസഭയിൽ ഉണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നുമുണ്ട്, അത് ഉണ്ടാവണം. പക്ഷേ അതിന്റെ ഓർഡർ കൂടി പറയണം. എന്നിട്ട് പറയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടു പേരോ ഏറിയാൽ മൂന്നു പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന അന്യഭാഷ എന്ന് പറയുന്നത് ജനത്തോട് സംസാരിക്കുന്ന അന്യഭാഷയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രവചനം പോലെ പറയുന്ന, മറ്റുള്ളവരോട് സംസാരിക്കുന്ന അന്യഭാഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടുപേരോ മൂന്നു പേരോ ആകട്ടെ, അതിൽ ഓരോരുത്തർ സംസാരിക്കുകയും ഓരോരുത്തർ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അതാണ് അതിന്റെ പ്രോപ്പർ യൂസേജ്. ഞാൻ വീണ്ടും പറയട്ടെ, അത് ജനത്തോട് സംസാരിക്കുന്ന അന്യഭാഷയാണ്. എന്നിട്ട് പറയാണ്, വ്യാഖ്യാനയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോട് സംസാരിക്കട്ടെ. ഇപ്പോൾ എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട് പ്രേരണ വരികയാണ് ദൈവസഭയിൽ വരുമ്പോൾ, വ്യാഖ്യാനിയില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്നോടും ദൈവത്തോട് സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്താ, എനിക്ക് ദൈവത്തോട് സംസാരിക്കാം അന്യഭാഷയിൽ, ദൈവത്തോട് എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാം, വ്യാഖ്യാനിയില്ലെങ്കിലും ദൈവസഭയിലും. പക്ഷേ അത് വേറൊരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് എന്റെ മനസ്സിലുള്ള ഒരു പ്രോപ്പർ ഓർഡർ ആയിരിക്കണം. അതിന് ഇന്ന റൂൾ എന്നുള്ള കാര്യമല്ല പറയുന്നത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല പറയുന്നത്. ഞാൻ അന്യഭാഷയിൽ ദൈവസഭയിൽ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഈ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. എന്താണ്? രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരിക്കണം. എന്താണ്? ഞാൻ ഒന്ന്, ഞാൻ എനിക്കാണ് ആത്മീയവർദ്ധന വരുത്തുന്നത്, ഇത് വേറൊരാൾക്ക് ആത്മീയവർദ്ധന വരുത്തുന്നില്ല. രണ്ട്, ഇത് വ്യാഖ്യാനം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു അവിശ്വാസിക്കോ ആത്മാർവോ ഇല്ലാത്തവനോ എല്ലാവരും കൂടി പറയുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. മൂന്നാമത്, എനിക്ക് ആത്മീയവർദ്ധന വരുത്തണമെങ്കിൽ എനിക്ക് ദൈവത്തോട് സംസാരിക്കാം ദൈവസഭയിൽ വരുമ്പോഴും. എന്നാൽ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അതിന്റെ പ്രോപ്പറായിട്ട് ആ വ്യക്തി ആ കാര്യത്തെ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം. അന്നേരം അവിടെ അതിന്റെ ക്ലിയർ ഓർഡർ പറയണം. ആകയാൽ എന്ത്? സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയവർദ്ധനയ്ക്ക് വേണക്കട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടുപേരോ ഏറിയാൽ മൂന്നുപേരോ ആകട്ടെ, അവർ ഓരോരുത്തരും സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അനി വ്യാഖ്യാനം ഇല്ല എങ്കിൽ ആ വ്യക്തി ദൈവത്തോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വായടച്ചിരിക്കണമെന്നല്ല, ദൈവത്തോട് സംസാരിക്കാം. എന്നാൽ അത് ബാക്കിയുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ ആ വ്യക്തി ആ ഇതിനെ കൺട്രോൾ ചെയ്യണം. ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള കാര്യമാണത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് കൃപാവരങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലാതെ കൃപാവരങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യാനല്ല ചെയ്യേണ്ടത്. കൃപാവരങ്ങളെ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മ നിയന്ത്രണം ഉണ്ടായിരിക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ അതിനെ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, പ്രവാചകന്മാർ രണ്ടു മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ദൈവസഭയിൽ പ്രവാചകന്മാർ സംസാരിക്കട്ടെ, രണ്ടു മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. എന്നിട്ട് പറയാണ്, ഇരിക്കുന്നവന് മറ്റൊരു വെളിപാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവർക്കും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി ഓരോരുത്തർക്കായി പ്രവചിക്കാനുമല്ലോ പ്രവാചകന്മാർ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ദൈവം കലക്കത്തിന്റെ ആത്മാവല്ല സമാധാനത്തിന്റെ. ദ ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ് ആസ് ഇൻ ഓൾ ദ ചർച്ചസ് ഓഫ് സെയിൻസ്. എല്ലാ സഭകളിലെയും പോലെ ഒരു കലക്കമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഓർഡറിൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവസഭയിൽ സഹോദരിമാരുടെ കാര്യം പറയാണ്, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലൊന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ന്യായപ്രമാണം പറയുന്ന പോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിക്കാൻ അവർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിണ്ടാതിരിക്കുക എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നുള്ളതാണ്. കാരണം ദൈവസഭയിൽ സഹോദരിമാർക്ക് പാട്ടുപാടാം, പ്രവചിക്കാം, പ്രബോധിപ്പിക്കാം എന്നുള്ള വാക്യങ്ങൾ ബാക്കിയുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതേസമയം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ടീച്ചിങ് എന്നുള്ള നിലയിലേക്ക് വരട്ടെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവർ വല്ലതും പഠിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ പോയി ഭർത്താക്കന്മാരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ കൺക്ലൂഷനായിട്ട് പോലീസ് പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവരം വാഞ്ചിക്കുവിൻ, അന്യഭാഷകൾ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്, സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഇതിന്റെ എല്ലാത്തിനും കൺക്ലൂഷൻ പൗലോസ് പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവസഭയിൽ എന്ത് ചെയ്യണം? ദൈവസഭയിൽ പ്രവചനവരം വാഞ്ചിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്, എന്നിട്ട് പറയാണ് സകലവും ഉചിതവും ക്രമമായിട്ട് നടക്കണം. ഈ കൺക്ലൂഷനിൽ ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു കൺക്ലൂഷൻ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത്രയും പറഞ്ഞു കേട്ടിട്ട് എന്തൊക്കെ ചെയ്യരുത്, എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയിൽ എന്തൊക്കെ വേണം? ദൈവസഭയിൽ പ്രവചനപരം വാഞ്ചിക്കണം, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്, ദൈവസഭയിൽ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നതും വിലക്കരുത്, ജനത്തോട് സംസാരിക്കുന്നതും വിലക്കരുത്. അതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ജനത്തോട് സംസാരിക്കുന്ന വിലക്കരുത് എന്ന് പറയുന്നതിന്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിന് വിലക്കരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷ തന്നെയാണ്. ദൈവസഭയിൽ അന്യഭാഷയിൽ സംസാരിക്കാം, ദൈവത്തോട് സംസാരിക്കാം, എന്നാൽ എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സകലവും ഉചിതവും ക്രമമായി നടക്കട്ടെ. ആ ക്രമം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാവും. എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകളിലൊക്കെ കൂടിയിട്ട് ഞാൻ പറഞ്ഞത് 1 കൊരിന്ത്യർ 12:13-14 അധ്യായം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽ എങ്ങനെയാണ് പ്രോപ്പർ ഫങ്ഷനിങ് എന്നുള്ളത് മനസ്സിലാക്കും. ഇതാണ് ദൈവവചനത്തിലെ ഓർഡർ. ഇത് മനുഷ്യന്റെ ഓർഡറല്ല, ദൈവസഭയിലെ ദൈവവചനത്തിലെ പ്രോപ്പർ ഓർഡറാണ്. അവിടെ പറയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി സ്നാനമേറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് ആ വ്യക്തി ദൈവസഭയുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. അതോടുകൂടി അവൻ ദൈവത്തിന്റെ ശരീരമായി തീരുന്നു, യേശുക്രിസ്തുവിന്റെ ശരീരമായി തീരുന്നു. അതോടുകൂടി തന്നെ ദൈവസഭയുടെ ഒരവയവമായി തീരുന്നു. ആ അവയവങ്ങൾക്ക് ഓരോന്നിനും ഓരോ കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങൾ ദൈവസഭയിൽ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. അതിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന കൃപാവരങ്ങളിൽ പ്രധാനപ്പെട്ട കൃപാവരങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറയാണ് അത് ഇങ്ങനെ, അതിന്റെ ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ ഈ രീതിയിലാണ്. ആ ഓർഡർ രീതിയിൽ നിങ്ങൾ സകലവും എല്ലാവരുടെയും ആത്മീയ വർധനയ്ക്കായിട്ട് നമ്മൾ ചെയ്യണം. ഇതാണ് ദൈവസഭയിലെ ഓർഡർ. ഞാൻ പറയട്ടെ, ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഓരോരുത്തർക്കുമുള്ള കൃപാവരങ്ങളെപ്പറ്റിയും യഥാർത്ഥത്തിലുള്ള ദൈവസഭയിലെ ഫംഗ്ഷനെ പറ്റിയും പഠിക്കുക. ദൈവം നമ്മൾ സഹായിച്ചിട്ട്.